Namah Shivaya. Dear listeners of shivam.org, now we are listening to Taittiri Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
സ്വാനുഭവേന നിരൂപ്യതേ മോഹം വിവിക്തം വിജ്ഞാനമിതി തഥാ വിദ്യ വിവേകമനുഭവേതേ ഉപദിശന്തി ജാന്യേഭ്യാ മനോവിദ്യാം ബുദ്ധാഃ തഥാ അന്യവധാരയന്തി തസ്മാൻ നാമരൂപപക്ഷസ്യ ഏവ വിദ്യാവിദ്യേ ച നാമരൂപോ നാമരൂപേ നാത്മധർമ്മോ നാമരൂപയോർ നിർവഹിത തദ്ബ്രഹ്മേതി ശ്രുത്യന്തര എന്ന് പറഞ്ഞു. വിദ്യ ജ്ഞാനം അത് അനുഭവമാണ്, അത് അനുഭവമായതുകൊണ്ടാണ് വിദ്വാൻമാർ ആത്മബോധമുള്ളവർ ഉപദേശന്റെ ജാന്യേഭ്യ മറ്റുള്ളവർക്ക് അതിന് ഉപദേശിക്കുന്നു. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു? തഥാന്യ അവധാരന്തി, മറ്റുള്ളവർക്കും അനുഭവം ഉണ്ടാകുന്നു, ജ്ഞാനത്തിന്റെ അനുഭവം. അത് അനുഭവമാണ്, അതും പ്രത്യക്ഷമായ അനുഭവമോ അപരോക്ഷമായ അനുഭവം എന്ന് പറയാം. ജ്ഞാനം ഉണ്ടാകുക, അത് അനുഭവപ്പെടാതിരിക്കുക, അത് സംഭവിക്കത്തില്ല. ഏത് വിഷയത്തിലായാലും ജ്ഞാനം ഉണ്ടാകാം, അത് പ്രത്യക്ഷമായി ഇരിക്കും. സ്വസ്വരൂപത്തെ സംബന്ധിച്ച ജ്ഞാനം, ആ സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയങ്ങളെല്ലാം ദൂരീകരിക്കുന്ന ഒരു ജ്ഞാനം, അത് പ്രത്യക്ഷമായിരിക്കും. പ്രത്യക്ഷമായിരിക്കുന്നതുകൊണ്ട് എന്താണ്? അത് ദുഷ്ടസ്വരൂപമല്ല, അത് മറ്റ് അനുഭവങ്ങളെ പോലെ തന്നെ അതും കൽപ്പിതമാണ്. അപ്രത്യക്ഷമായിട്ട് കൂടി മറ്റ് അനുഭവങ്ങളെ പോലെ മാത്രമല്ല, വിദ്യ അവിദ്യയിച്ച വിദ്യയും അവിദ്യയും തുല്യമാണ്. കൽപ്പിതം എന്നുള്ള നിലയ്ക്ക് വിദ്യയും അവിദ്യയും ജ്ഞാനവും അജ്ഞാനവും ഒന്ന് തന്നെ. നാമരൂപേ ആത്മധർമ്മം, ഉദാഹരണം പറഞ്ഞു നാമരൂപങ്ങളെ പോലെ ഒരു ശ്രുതിയും പറഞ്ഞു. തേജുകുണർ നാമരൂപേ സഹതരി അഹോരാത്രൈവ കൽപ്പിതേ എന്ന പരമാർത്ഥതോ വിദ്യമാണ് എന്ന് പറയുന്ന നാമരൂപങ്ങൾ, ബാഹ്യമായ നാമരൂപങ്ങളെ കുറിച്ച് പറയണം. ശബ്ദം, ഈ പ്രതീതികളും സവിതരി അഹോരാത്രയുള്ള കൽപ്പിത, സൂര്യനിൽ അഹോരാത്രങ്ങളെ കൽപ്പിക്കുന്നത് പോലെ, സൂര്യനെ ആശ്രയിച്ചുകൊണ്ട് രാവിനെയും പകലിനെയും കൽപ്പിക്കുന്നത് പോലെ. സൂര്യനെ സംബന്ധിച്ച് രാവെന്നോ പകലെന്നോല്ല, അത് ഏക രൂപത്തിൽ പ്രകാശിക്കുന്നു, കേവലമായ പ്രകാശം മാത്രം. പക്ഷേ ജീവൻ എന്ത് ചെയ്യുന്നു? ഭൂമിയിൽ ഇത് രാവാണ്, ഇത് പകലാണ് എന്നിങ്ങനെ കൽപ്പിക്കുന്നു. തീർച്ചയായും സൂര്യന്റെ പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ്, പക്ഷെ അതിന് സൂര്യന് പങ്കു ജീവൻ കൽപ്പിക്കുകയാണ്. പരമാർത്ഥത്തിൽ എന്താണ്? നിലനിൽക്കുന്നത് ആ സൂര്യൻ മാത്രം. ഇന്ന് പരമാർത്ഥത്തോ വിദ്യമാനേ, പരമാർത്ഥത്തും നിലനിൽക്കുന്നത്. അതാണ് ഇവിടെ പ്രധാനമാണ്. അപ്പോൾ ജ്ഞാനവും അജ്ഞാനവും പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല, ഇത് കൽപ്പിതമാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ജാഗ്രതത്തിലെ പ്രതീതികളല്ല, കൽപ്പിതമാണ്. ജാഗ്രതത്തിലെ എല്ലാ അനുഭവങ്ങളും കൽപ്പിതമാണ്, എല്ലാ അനുഭവങ്ങളെയും കൽപ്പനയിൽപ്പെടുത്തിയിരിക്കും. ആ അനുഭവങ്ങളെ നിഷേധിക്കുന്ന ഒരു ജ്ഞാനമുണ്ട്, അതും കൽപ്പന തന്നെയാണ്. എന്തുകൊണ്ടത് കൽപ്പനയാകുന്നു? കാരണം അത് ബുദ്ധിയുടെ പ്രവർത്തനമാണ്. ബുദ്ധിയുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് പരമാർത്ഥമല്ല, പരമാർത്ഥത്തെ ആശ്രയിച്ചുള്ള ഒരു പ്രവർത്തനം. ജാഗ്രതത്തിൽ പ്രപഞ്ചത്തെ അറിയുന്നു നാമരൂപാത്മകമായി, ജാഗ്രതത്തിൽ സ്വസ്വരൂപത്തെ അറിയുന്നു സച്ചിദാനന്ദമായി. ഇതെല്ലാം ആത്യന്തികമായി ചൊല്ലും കൽപ്പനയാണ്. ജാഗ്രതയിലിരുന്നുകൊണ്ട് ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ അറിയും, ഇതെല്ലാം കൽപ്പന. ഇവിടെ പറയുന്നത് ആ കൽപ്പനകൾക്ക് ആധാരമാണ് സ്വരൂപം എന്നാണ്. കൽപ്പനയ്ക്ക് ആധാരമായ സ്വരൂപം അതും ഒരു കൽപ്പനയായി കൂടെ അതാകാൻ വഴിയില്ല എന്നാണ് സുഷുപ്തി പറയുന്നു. കാരണം കൽപ്പനകളില്ലാത്തടത്ത് സ്ഥിതി ചെയ്യും. സുഷുപ്തി കൽപ്പന ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയും. അവിടെ വിദ്യയോ അവിദ്യയോ എന്തെങ്കിലും വിദ്യയോ അവിദ്യയോ കുറിച്ചുള്ള കൽപ്പനകളൊന്നും അവിടെയില്ല. സത് അസത്ത് എന്നുള്ള ഭേദം സുഷുപ്തിയിലില്ല. ഇല്ലാത്തപ്പോഴും കൽപ്പനാരഹിതനായി താൻ അവിടെ ശേഷിച്ചിരുന്നു. അതുണ്ടായിരുന്നു അത് കൽപ്പനയാകുന്ന പോലെ തന്നെ. എന്തുകൊണ്ട്? അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൽപ്പന ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെ ജാഗ്രത. ഏതെങ്കിലും ഒരു ബുദ്ധി, ഒരു ചിന്ത ഉയർന്നു വന്നാൽ അത് ജാഗ്രതായി. പക്ഷേ സുഷുപ്തിയെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിഞ്ഞില്ല, അതിങ്ങനെയായിരുന്നു, അതിങ്ങനെയായിരുന്നു, ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പിന്നെന്താ പറയുന്നത്? അവിടെ കൽപ്പനാശൂന്യമായിരുന്നു. അപ്പൊ കൽപ്പനാശൂന്യമായ ഒരു അവസ്ഥ അതിന് പറയാം. ഏത് പേരുകൊണ്ടാണ് പറയാം? അതിന് സച്ചിദാനന്ദമെന്നോ ആത്മാവെന്നോ അവിദ്യയെന്നോ എന്ത് പേരിട്ട് വേണോ വിളിക്കും. അവിടെ ഒരു കാര്യം അംഗീകരിക്കുന്നു, എന്താണത്? കൽപ്പനാശൂന്യമായിരുന്നു. അപ്പൊ കൽപ്പനാശൂന്യമായ ഒരു നില തനിക്കുണ്ടായിരുന്നു. അപ്പൊ അത് അംഗീകരിച്ചവർ അത് കൽപ്പനയെന്ന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? കാരണം അവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഒന്നും അറിഞ്ഞില്ല, ഒന്നും അറിയാത്ത ഒരവസ്ഥ. അത് ആ അവസ്ഥയിൽ നിന്ന് വിട്ടതിന് ശേഷം, ഉള്ളതിന് ശേഷം അത് പറയാൻ കഴിയുന്നു. അപ്പൊ കൽപ്പനാ ശൂന്യമായൊരു ഒരവസ്ഥ എനിക്കുണ്ട്, അതിൽ ഈ കൽപ്പനകളെല്ലാം നടക്കുന്നു, അതുകൊണ്ട് അത് പരമാർത്ഥം. ബാക്കി ഇവിടെ എന്താണ് ഉള്ള എല്ലാ കൽപ്പനകളും താൻ, അതുകൊണ്ടാണ് പറയുന്നത് ബന്ധവും മോക്ഷവും കൽപ്പനയാണ്. ആത്മാവ് കൽപ്പനയായിക്കൂടെ? സ്വസ്വരൂപം കൽപ്പനയായിക്കൂടെ എന്ന് ചോദിക്കും. എന്തുകൊണ്ട് കൽപ്പനയായിക്കൂടെ? അത് ആകാൻ വഴിയില്ല. എന്തുകൊണ്ട്? അത് കൽപ്പനാശൂന്യമായ അവസ്ഥയാണ്. അത് കടന്നു പോകുന്നു, അങ്ങനെ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അതിനെ നിഷേധിക്കാൻ നമുക്ക് കഴിയത്തില്ല. നിഷേധിക്കണമെങ്കിൽ എന്ത് വേണം? ബുദ്ധി വേണം. ബുദ്ധിയില്ലാതെ നിഷേധിക്കാൻ പറ്റത്തില്ല. ബുദ്ധിയുണ്ട്, അതിനെ നിഷേധിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അതെങ്ങനെയായിരിക്കും എന്റെ നിഷേധം? ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയുന്നതായിരിക്കും എന്റെ നിഷേധം. അത് സാധ്യമല്ല. എനിക്ക് കൽപ്പനാശൂന്യമായ ഒരവസ്ഥ ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് അംഗീകരിച്ചേ പറ്റും. അതാണ് സ്വന്തം അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയാത്തത്. നിഷേധിക്കണമെങ്കിൽ ബുദ്ധി വേണം, ബുദ്ധി കൊണ്ട് നിഷേധിക്കാൻ കഴിയും. നിഷേധിക്കണമെങ്കിൽ ഇവിടെയും നിഷേധിക്കണം, ജാഗ്രതയിലും. ജാഗ്രതത്തിലിരുന്നു കൊണ്ട് ആത്മാവിനെ നിഷേധിക്കാൻ സാധ്യമല്ല. ജാഗ്രതത്തിലിരുന്നു കൊണ്ട് ആത്മാവിനെ നിഷേധിക്കേണ്ട ബുദ്ധി കൊണ്ടാണ്. ബുദ്ധി എല്ലാവരും നിഷേധിക്കാൻ സാധ്യമല്ല. കാരണം ജാഗ്രതത്തിലിരുന്നു കൊണ്ടുള്ള തന്റെ ആ സ്വരൂപത്തെക്കുറിച്ചുള്ള ആ അനുഭവം അത് ബുദ്ധിയുടെ തന്നെ നിഷേധമാണ്. ബുദ്ധിയുടെ നിഷേധത്തെ ബുദ്ധി കൊണ്ട് നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആത്മാവിനെ നിഷേധിക്കാൻ വയ്യാത്ത, ബാക്കി സർവത്തെയും നിഷേധിക്കാം. അതിന് ബുദ്ധി കൊണ്ട് സമർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. അതിന്റെ ആവശ്യം വരുന്നുണ്ട്. എന്തുകൊണ്ട്? ബുദ്ധിശൂന്യമായ നിലയാണത്. അത് ബുദ്ധി കൊണ്ട് സമർത്ഥിക്കാനും കഴിയും. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആത്മാവിനെ നമുക്ക് ബുദ്ധി കൊണ്ട് സമർത്ഥിക്കാനും കഴിയില്ല, ബുദ്ധി കൊണ്ട് നിഷേധിക്കാനും കഴിയും. ഏതോ വാച്ചോ നിവർത്തത്തിന്റെ ആ പ്രാപ്തി മനസ്സാറ, ബുദ്ധി അവിടെ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആത്മാവിൽ മറ്റൊന്നിനെ നമുക്ക് സമർത്ഥിക്കാനും മറ്റൊന്നിനെ നിഷേധിക്കാനും സാധ്യമല്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത്, ആത്മഭിന്നമായി ഈ പ്രതീതമാകുന്നതെല്ലാം സമർത്ഥിക്കാനും നിഷേധിക്കാനും കഴിയാത്തതാണ്. അനുവചനീയം അവിദ്യ എന്ന് പറയുന്നു, അത് സാധ്യമല്ല. അതുകൊണ്ട് അതിനെ പറയുന്നു കേവല പ്രതീതി. ഇതെല്ലാം വേദാന്ത വിചാരത്തിന്റെ പരമകാഷ്ഠയിൽ ബോധ്യപ്പെടുന്ന സംഗതികളാണ്. ഇത് കേവല പ്രതീതി മാത്രം. കേവല പ്രതീതി ആയിട്ട് ഇതിനെ അംഗീകരിക്കുമ്പോൾ ഇവിടെ ഇതിന് കാര്യകാരണ ബന്ധമില്ല. അതാണ് മാണ്ഡവ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്ത അജാതവാദം. അജാതവാദം എന്ന് പറഞ്ഞാൽ അവിടെ കാര്യകാരണ ബന്ധത്തെ നിഷേധിക്കും. ഇവിടെ എങ്ങനെ കാര്യകാരണം സംഭവിക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ വളരെ ചർച്ച ചെയ്തതിനു ശേഷം പറയുന്നു, ഇതിന് കാര്യകാരണത്തെ കൽപ്പിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടെന്താ പ്രയോജനം? ഈ ജാഗ്രത്തിന് ഈ പ്രതീതി ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇതിനെന്താ കാരണം? പ്രതീതിക്ക് ഒരു കാരണം വേണമെന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ്. പ്രതീതിക്ക് കാരണത്തെ അന്വേഷിക്കുന്ന എന്തുകൊണ്ട്? ഈ പ്രതീതി സത്യമാണെന്ന് നമുക്ക് തോന്നുന്നുകൊണ്ടാണ്. കാണുന്നു, പിതാവില്ലാതെ പുത്രനുണ്ടാകുന്നില്ല. അപ്പൊ പുത്രനുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പിതാവ് വേണം. എന്നുള്ളൂ, കാണുന്നവനെ സംബന്ധിച്ചിടത്തോളം പിതാവിനും പുത്രനും അസ്തിത്വമുണ്ട്. പ്രതീതി എന്ന് പറഞ്ഞാൽ അസ്തിത്വശൂന്യമായ ഒന്നാണ്. അസ്തിത്വശൂന്യമായ ഒന്നിന് കാരണമില്ല. അസ്തിത്വമുള്ളിടത്തെ കാര്യം കാരണം എന്നുള്ള ഭേദമാണ്. അപ്പോൾ ഇതിന് കാരണമില്ല. അതുകൊണ്ട് ഇതിന്റെ കാരണത്തെ അന്വേഷിച്ചിടത്തും പോകേണ്ട കാര്യമില്ല. ഇതിന്റെ കാരണം ജാഗ്രതത്തിലുമില്ല, സ്വപ്നത്തിലുമില്ല, സുഷുപ്തിയിലുമില്ല, ഒരിടത്തുമില്ല. ആത്മാവ് പ്രതീതമാകുന്നു, അത്ര തന്നെ. പക്ഷെ ഇത് സത്യമായി കാണുമ്പോൾ ഇതെന്തായി? വ്യവഹാരമാണ്. ജാഗ്രതത്തിൽ വ്യവഹാരം, സ്വപ്നത്തെ സത്യമായി കണ്ട സ്വപ്നത്തിൽ വ്യവഹാരം. അവിടെ അസ്ഥി നാസ്തി ഉണ്ട് ഇല്ല എന്നുള്ള ഭാവങ്ങളുണ്ട്, അനുഭവമുണ്ട്. അതിനെ ആശ്രയിച്ച് കാര്യകാരണം ഉണ്ട്. അതുകൊണ്ട് അദ്വൈതത്തിന്റെ പരമാർത്ഥമായ ഒരു കാര്യമാണിത് പറയുന്നത്, ഇന്ന പരമാർത്ഥതോ വിദ്യമാനേ. ഇതൊക്കെ നൂറ് തവണ കേട്ടു കഴിഞ്ഞാലും അതിന്റെ താല്പര്യം മനസ്സിലാക്കുന്നതിന് സമയം പിടിക്കും. ഇത് പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നതല്ല. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇതിനൊക്കെ കാരണം അവിദ്യയാണ് എന്ന് പറയും. പൊതുവെ പറഞ്ഞു വരുന്നതാണ്. എന്താണ് അവിദ്യ? ഭാഷകാരൻ തന്നെ പറയും, അവിദ്യ കൊണ്ട് ഇതൊക്കെ ഉണ്ടായി. എന്താ അവിദ്യ എന്ന് പറയും? ഈ സത്തായി അനുഭവപ്പെടുന്ന ഈ പ്രതീതിക്ക് അവിദ്യ കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്താണോ, അവിദ്യ എന്ന് പറയുന്ന കാരണത്തിന്റെ അസ്തിത്വത്തെ കുറിച്ച് ചിന്തിക്കും. അവിദ്യ എന്ന് പറയുന്ന എന്തോ ഒന്നുണ്ട്, അതിതിനെയൊക്കെ സൃഷ്ടിച്ചു. അവിദ്യ എന്ന് പറയുന്ന എന്തോ ഒന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിദ്യയ്ക്ക് ഒരു അസ്തിത്വത്തെ നമ്മൾ കൽപ്പിക്കും. ഇവിടെ പറയുന്ന എന്താണോ, അവിദ്യ എന്ന് പറയുന്നത് അവിദ്യതേ ഇല്ലാത്തതാണ്. എന്നുവെച്ചാൽ അവിദ്യ എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടായിട്ട് ഇതിനെ സൃഷ്ടിക്കുക, അങ്ങനെ ഒന്നല്ല. നിലനിന്നിട്ട് സൃഷ്ടിക്കുന്ന ഒന്നല്ല അവിദ്യ. എന്തുകൊണ്ട്? വ്യവഹാരത്തിൽ ആണ് ഈ ഉണ്മയും അതിന്റെ നിഷേധവും, അസ്തിത്വവും അതിന്റെ നിഷേധവും വ്യവഹാരത്തിലാണ്. ഇതിന് കാരണമായിരിക്കുന്നത് പറയുന്നു അവിദ്യ എന്നുവെച്ചാൽ അതിന് ഉണ്മയെ അംഗീകരിക്കുന്നത്. അവിദ്യതേ എന്ന് പറയും. ഇല്ലായ്മയെ സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്തുകൊണ്ട്? ഇല്ലായ്മയും വ്യവഹാരത്തെ ആശ്രയിച്ചിട്ടാണ്. ഉണ്ടില്ല എന്ന് പറയുന്ന ഈ അനുഭവം വ്യവഹാരത്തിലല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഭാഷ്യകാരൻ പറഞ്ഞു അവിദ്യ അത് ഈ വ്യവഹാര നിയമത്തിൽപ്പെടുന്നയാളല്ല. എന്നുവെച്ചാൽ ഉണ്ടെന്നോ ഇല്ലെന്നോ നിർവചിക്കാൻ കഴിയുന്ന ഒന്നല്ല അത്, ഈ വ്യവഹാര നിയമത്തിൽപ്പെടുന്ന. അതിൽ വ്യവഹാരത്തെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇല്ല എന്ന് പറയുന്നത്. കേവലം ഉണ്മയെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, വ്യവഹാരത്തെ നിഷേധിക്കും. ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ഈ വ്യവഹാരത്തെ നിഷേധിക്കും. ഉണ്ടില്ല എന്ന് പറയുന്ന വ്യവഹാരം അത് പരസ്പര സാപേക്ഷമായി നിൽക്കുന്നതാണ്. ഇതിന്റെ കാരണം അത് നിർവചിക്കാൻ വയ്യ, ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയാൻ വയ്യ. അപ്പോ ഉണ്ട് ഇല്ല എന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ച അനുഭവത്തിന്റെ കാരണത്തെ ഉണ്ടെന്നോ ഇല്ലെന്നോ നിർവചിക്കാൻ വയ്യ. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? കാര്യത്തിന്റെ രൂപമൊന്നും ഉണ്ട് ഇല്ല എന്ന് അനുഭവപ്പെടുന്നു, കാരണത്തെ ഉണ്ട് ഇല്ല എന്ന് നിർവചിക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ ഈ വ്യവഹാരത്തിന് ഉള്ളിൽ കാണപ്പെടുന്ന കാര്യകാരണ ബന്ധം അവിദ്യയും ഈ പ്രപഞ്ചവും തമ്മിലില്ല. അതിനു വേണ്ടിയിട്ടാണ് അത് അനുവചനീയം എന്ന് പറയുന്നത്. അതുകൊണ്ട് പറയുന്നു മൂന്ന് കാലത്തിനും അതില്ലാത്തതാണ്. മൂന്ന് കാലത്തിലും നിലനിൽക്കുന്നില്ല. സുഷുതിയിൽ മൂന്ന് കാലമില്ല, കാരണം അവിടെ കാലബോധമുണ്ട്. മൂന്ന് കാലത്തിൽ നിലനിൽക്കുന്ന ഒന്നും അവിടെയില്ല. അപ്പൊ മൂന്ന് കാലത്തിൽ നിലനിൽക്കുന്ന സർവത്തെ അവിടെ നിഷേധിച്ചിരിക്കുന്നു. ആ നിഷേധിക്കുന്ന എന്തിനു വേണ്ടിയിട്ട്? വ്യവഹാരത്തിലെ നിഷേധം പോലെ നിഷേധിക്കാനല്ല. വ്യവഹാരത്തിലെ നിഷേധം വ്യവഹാരത്തിലേ സാധ്യമാണ്. അവിടെ നിഷേധിക്കുന്നതിന്റെ താല്പര്യം കേവലം തന്റെ അസ്തിത്വം, അതിനെ നിഷേധിക്കാൻ സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. സുഷുപ്തിയിൽ തന്റെ അസ്തിത്വം ഉണ്ട്, സുഷുപ്തിയെ നമുക്ക് നിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഉണ്ട് ഇല്ല എന്ന് ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് പറയുന്ന തർക്കങ്ങളൊന്നും സുഷുപ്തി സാധ്യമല്ല, സുഷുപ്തിയെ സംബന്ധിച്ച് സാധ്യമല്ല. എന്തുകൊണ്ട്? ഉണ്ട് ഇല്ല എന്ന് പറയുന്ന വ്യവഹാരം അവിടെയില്ല. ബുദ്ധി പ്രവർത്തിക്കാത്തടത്ത് എങ്ങനെയാണ് വ്യവഹാരം വരുന്നത്? അതുകൊണ്ട് പാരമാർത്ഥികമായി അവിടെ ഇന്നതുണ്ട് ഇന്നതില്ല എന്നൊന്നും പറയാൻ കഴിയും. അതാണ് നമ്മുടെ അനുഭവം. പറയുന്നു ഒന്നും അറിഞ്ഞില്ല, ഉണ്ടെന്ന് പറഞ്ഞില്ല, ഇല്ലെന്ന് പറഞ്ഞില്ല. അവിടെ ആത്മാവുണ്ടെന്നറിഞ്ഞില്ല, അവിദ്യ ഉണ്ടെന്നറിഞ്ഞില്ല, ആത്മാവ് ഇല്ലെന്നറിഞ്ഞില്ല, അവിദ്യ ഇല്ലെന്നറിഞ്ഞില്ല. അവിടെ വാക്കും മനസ്സും പിൻവലിഞ്ഞിരിക്കുന്നു. അതാണ് പരമാർത്ഥ സ്വരൂപം. ബാക്കിയുള്ളതെല്ലാം വിദ്യാവിദ്യകളെല്ലാം എന്താണ്? എന്നാ പരമാർത്ഥതോ വിദ്യമാനെ പരമാർത്ഥത്തിൽ അവിടെ നിൽക്കുന്നില്ല. അതുകൊണ്ട് യുക്തിയിലൂടെ അവിടെ ഒന്നും സമർത്ഥിക്കാൻ പറ്റില്ല. നമുക്ക് നിഷേധിക്കാൻ വയ്യാത്ത ഒരു അനുഭവം, അനുഭവത്തിലൂടെ അത് അംഗീകരിക്കേണ്ടി വരുന്നു അത്രമാത്രം. അവിടെ അഭേദമാണോ? ഒരു തരത്തിലുള്ള ഭേദമില്ല. അതുകൊണ്ട് പറയും എന്താണോ ഈ പ്രപഞ്ചമെല്ലാം അവിടെ വിലയിച്ചിരിക്കുന്നു. ഇത്രടുത്ത് പറയും പ്രപഞ്ചമെല്ലാം അവിദ്യയിൽ ലയിച്ചു, അവിദ്യ സുഹൃത്തിയിൽ ലയിച്ചു എന്നെല്ലാം പറയും. ഇതെല്ലാം പറയുന്ന എന്താണോ ഈ അഭേദത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഏകത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വാസ്തവത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. പാല് വെള്ളത്തിൽ കലരുന്നത് പോലെ ഈ നാമരൂപങ്ങളെല്ലാം അവിദ്യ എന്ന് പറയുന്ന ഒരു വസ്തുവിലേക്ക് കലർന്നു അങ്ങനെ അല്ല, ഇതെല്ലാം വസ്തുവാണ്. അവസ്തുവിന്റെ ശൂന്യത, അതിനാണ് പറയുന്നത് ലയം എന്ന് പറയുന്നു. അവിടെ ആ വിദ്യ ഉണ്ടായിരുന്നു, എന്നാലും അതിനെ വേർതിരിച്ചില്ല. അവിദ്യ ഉള്ളതല്ല ഉണ്ടായിരുന്നു എന്ന് പറയാൻ വയ്യ. അല്ല, അവിടെ ആ വിദ്യ ഇല്ലായിരുന്നു, കേവലമായ ആത്മാവ് മാത്രമായിരുന്നു, അതും പറയാൻ വയ്യ. എന്തുകൊണ്ട്? ഇല്ലായ്മയുടെ അനുഭവം ജാഗ്രതയിലേ ഉള്ളൂ. ഇതൊന്നും അവിടെ പറയാൻ കഴിയും. യുക്തി അവിടെ പ്രവർത്തിക്കാത്തടത്ത് ഉണ്ട് ഇല്ല എന്നുള്ള തർക്കങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല. അടുത്ത മന്ത്രത്തിൽ പറയുന്ന അതാണ്. എന്തുകൊണ്ട്? അതിനെക്കുറിച്ച് നമുക്ക് പറയാമെന്നുള്ള ഒന്ന് മാത്രം, അഭേദം, നിജഭേദശൂന്യമായ അവസ്ഥ, അതാണ് പരമാർത്ഥം. അങ്ങനെ ഭാഷകാരൻ പറഞ്ഞത് സ്വാഭാവികമാണ്, സ്വാഭാവികമായ അവസ്ഥ. അതിന് ജാഗ്രതയിലിരുന്നുകൊണ്ട് ആത്മാവെന്നോ സ്വത്തെന്നോ ചിത്തെന്നോ ആനന്ദമെന്നോ എന്ത് പേരിട്ടും വിളിക്കാം. വാക്ക് എത്താത്തടത്ത് ഉപയോഗിക്കുന്ന വാക്ക്, അത്രമാത്രമേ അതിന് അടുത്ത് പറയുന്നത് തന്നെയാണ്. ഇത് വാച്ചോ നിവർത്തന്തെ, വാക്കുകൊണ്ട് അവിടെ ഒരു അഭ്യാസവും സാധ്യമല്ല, മനസ്സുകൊണ്ട് ഒരു അഭ്യാസവും സാധ്യമല്ല. അവിടത്തെ സംബന്ധിച്ച് തർക്കങ്ങൾക്കും പ്രസക്തിയില്ല. തർക്കങ്ങൾക്കെല്ലാം അപ്പുറം നിൽക്കുന്നു അത്. അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? അത് പരമാർത്ഥം. എന്തുകൊണ്ട്? ഇത് കൽപ്പിതമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് പറഞ്ഞു. എന്ന പരമാർത്ഥത വിദ്യമാണ്. ഇത് പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ അത് പരമാർത്ഥമാണ്. സർവോപരി എന്താണ്? അത് നിഷേധിക്കാൻ വയ്യാത്ത ഒരു അനുഭവം. അങ്ങനെ ആ വിഷയത്തെ ഇവിടെ ഉപസംഹരിക്കുന്നു. അടുത്ത് ഇവിടെ പറയുന്നത് എന്താണോ? ആനന്ദമയം ആത്മാനം ഉപസംക്രാമതി, വിജ്ഞാനമയം ആത്മാനം ഉപസംക്രാമതി എന്നിങ്ങനെ ഒരു ഉപസംക്രമണത്തെ കുറിച്ച് പറയുന്നു. സാധാരണ ഉപസംക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറിടത്തേക്ക് പോവുക, ഒന്നിനെ വിട്ട് വേറൊന്നിനെ പ്രാപിക്കുക. ആനന്ദമയമായ ആത്മാവിനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെന്തിനെ പ്രാപിക്കുന്നു? അഭേദത്തിൽ ഒന്നല്ലേ ഉള്ളൂ. രണ്ടുപേരുണ്ടെങ്കിൽ ഒരാൾക്ക് മറ്റൊന്നിനെ പ്രാപിക്കാൻ കഴിയും. ഏതം ആനന്ദമയം ആത്മാനോ സംക്രാമതി ഇതി കർമ്മ കർത്തൃത്വ അനുപത്തി. അഭേദമായി നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവൻ ആനന്ദത്തെ പ്രാപിക്കുന്നു എന്നെല്ലാം പറയുന്നതിൽ ദോഷം വരും. അങ്ങനെ പ്രാപിക്കണമെങ്കിൽ പ്രാപിക്കുന്നവൻ കർത്താവായിരിക്കണം, പ്രാപിക്കേണ്ടത് കർമ്മമായിരിക്കണം. രാമൻ ഗ്രാമത്തെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ രാമൻ കർത്താവായിരിക്കുന്നു, ഗ്രാമം കർമ്മമായിരിക്കുന്നു. അതുപോലെയൊക്കെ സംഭവിക്കണ്ടേ? ഇവിടെ ഏകമാണ് അഭേദമാണ്. പിന്നെ ഉപസംക്രമണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? പറയുന്നത് വിജ്ഞാന മാതൃത്വ സംക്രമണം. ഇവിടെ ഉപസംക്രമണം എന്ന് പറഞ്ഞാൽ കേവലം വിജ്ഞാനം എന്നേ അർത്ഥമാണ്. ജീവൻ പരമാത്മാവിനെ ഉപസംക്രമിച്ചു എന്ന് പറഞ്ഞാൽ എന്താണോ? ജീവൻ ആ പരമാർത്ഥ തത്വത്തെ ഗ്രഹിച്ചു, പരമാത്മ തത്വത്തെ ഗ്രഹിച്ചു, വിജ്ഞാനം മാത്രം. അതിനപ്പുറം ഒരു ഉപസംക്രമിക്കുക എന്ന് പറയുന്ന ഒരു ക്രിയ, അതാണ് വിജ്ഞാന മാത്രത്വ സംക്രമണ. എന്തുകൊണ്ടത് പറയുന്നു? കാരണം അഭേദം. ശ്രുതി പറയുന്നു തസ്സൃഷ്ട്വ തദേവ അനുപ്രാവശ്യം. സൃഷ്ടിച്ചവൻ തന്നെ ഇതിൽ പ്രവേശിച്ചിരിക്കുന്നു. സൃഷ്ടികർത്താവ് തന്നെയാണ് ജീവനായിരിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ടില്ല. രണ്ടില്ലെങ്കിൽ എങ്ങനെ ഉപസംക്രമിക്കും? ഒന്ന് മറ്റൊന്നിനെ പ്രാപിക്കാൻ സാധ്യമല്ല. പക്ഷെ ഈശ്വരനെ പ്രാപിച്ചു, മോക്ഷത്തെ പ്രാപിച്ചു എന്നൊക്കെ പറയുന്നത് എന്താണോ? വിജ്ഞാനത്തെയാണ്. എന്നാ ജുളൂകാദിവ സംക്രമണ ഇഹോപദിശ്യതേ. അട്ടയും പുഴവും മറ്റും സഞ്ചരിക്കുന്നത് പോലെ ഒരിടത്ത് നിന്ന് വേറിടത്ത് പോകുന്നു. അങ്ങനെ ഒരു സംക്രമണമൊന്നും ഇവിടെ ഇല്ല. കിന്തഹി വിജ്ഞാന മാത്രം സംക്രമണ ശ്രുതിയുടെ വിജ്ഞാനം, അതാണ് സംക്രമണ ശ്രുതിയുടെ അർത്ഥം. പരമാർത്ഥ വിജ്ഞാനം, പരമാർത്ഥത്തെക്കുറിച്ചുള്ള വിജ്ഞാനം, പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനത്തെ ദൂരീകരിക്കുന്ന വിജ്ഞാനം, അതാണ് സംക്രമണം. ജനനം മരണം, പിന്നീട് ജനനം പുനർജന്മം, ഇഹലോക പരലോക പ്രാപ്തി, ഇങ്ങനെയെല്ലാം ഉള്ള സംക്രമണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതെല്ലാം വ്യവഹാരം, അവിദ്യ ആശ്രയിച്ചുള്ള വ്യവഹാരമാണ്. അവിദ്യ ആശ്രയിച്ചുള്ള വ്യവഹാരത്തിൽ ജനന മരണങ്ങളും പുനർജന്മവും എല്ലാം ഉണ്ട്. വിദ്യ ആശ്രയിച്ചിട്ടാണെങ്കിലോ സർവവ്യവഹാരങ്ങൾ അവിടെ അവസാനിക്കുന്നു. ഇന്നു മുഖ്യമേവ സംക്രമണ ശ്രൂയതേ ഉപസംക്രാമതീരിച്ച്. പക്ഷെ സംക്രമണത്തിന് നിങ്ങൾ വിജ്ഞാനം എന്നർത്ഥം പറഞ്ഞു, പക്ഷെ ഇവിടെ ഉപസംക്രമണം എന്നാ പറഞ്ഞു. വിജ്ഞാനം എന്നല്ല, വിജ്ഞാനമാണെങ്കിൽ ആ ശബ്ദം പ്രയോഗിച്ചപ്പോൾ പോരെ എന്നാണ് ചോദിക്കുന്നതിന്റെ താല്പര്യം. ഇവിടെ സംക്രമണത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. ശരി, സംക്രമണം എന്ന ശബ്ദം ഉപയോഗിച്ചെങ്കിലും ഇവിടെ വിജ്ഞാനം എന്നതിന്റെ അർത്ഥം എന്തുകൊണ്ട്? അന്നമയ അദർശന, അന്നമയം ഉപസംക്രാമതോ ബാഹ്യാ അസ്മാത് ലോകാ ജലോകവ സംക്രമണം ദൃശ്യത്തെ അന്യഥ. അന്നമയം ആത്മാനുപസംക്രാമതി എന്ന് പറയുന്നു. അന്നമയമായ ആത്മാവിനെ ഗ്രഹിക്കുന്നു, അല്ല അവിടെ എന്താ സംഭവിക്കുന്നത്? ആരെങ്കിലും ഒരിടത്ത് നിന്ന് വിട്ട് അന്നമയത്തെ പ്രാപിക്കുന്നു, അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. ജീവൻ അന്നമയനായിരുന്നു കൊണ്ട് ജീവൻ അവന്റെ രഹസ്യത്തെ അറിയുന്നു, അത്രയേ ഉള്ളൂ. ശബ്ദം ഒരേ അർത്ഥത്തിൽ പലതും ഉപയോഗിക്കാം. അന്നമയ ഉപസംക്രാമത ബാഹ്യാത് അസ്മാത് ലോകാത് ജലൂകാവ് സംക്രമണം ദൃശ്യത്തെ അന്യഥാവ ന ദൃശ്യത്തെ. അവിടെ ജ്ഞാനം തന്നെ. മനോമയസ്യ ബഹിർനിർഗതസ്യ വിജ്ഞാനമയസ്യ വ പുനഃ പ്രത്യാവർത്തി ആത്മസംക്രമണം. വേറെ തരത്തിൽ പറയാം, സംക്രമണത്തിലൂടെ സംഭവിക്കുന്നുണ്ട്. താൻ മനോമയനായിരിക്കുന്ന ജീവൻ, അല്ലെങ്കിൽ വിജ്ഞാനമയനായിരിക്കുന്നു, അങ്ങനെ ഇരിക്കുന്ന ജീവൻ ഇന്ദ്രിയങ്ങളിൽ കൂടി പുറത്തേക്ക് പോയി ബഹിർമുഖനായി വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. അവൻ അന്തർമുഖനായി ആത്മാവിനെ പ്രാപിക്കുന്നു എന്ന് സാധാരണ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ആയാലോ, അദ്വൈതികളും അങ്ങനെയൊക്കെ പറയാറുണ്ട്. ജീവൻ തന്റെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രാഞ്ചി ഖാനി വതരണ സ്വയംഭൂ എന്നെല്ലാം പറയുന്നിടത്ത് അത് പറയുന്നു. അവിടുത്തെ ചക്ഷുര അമൃതത്വമിച്ചൻ എന്നെല്ലാം പറയും. ഈ ശരീരത്തിലിരിക്കുന്ന ജീവൻ നിർഗമിച്ചു ഇന്ദ്രിയദ്വാര, വീണ്ടും ഉള്ളിലേക്ക് തിരിയുന്നു എന്തിനാ? ആത്മാവിനെ പ്രാപിക്കാൻ. ഇതെല്ലാം പ്രക്രിയകളാണ്, വിചാര രീതികളാണ്. അതിനെല്ലാം ഉയർന്ന വിചാരങ്ങൾ കൊണ്ട് നിഷേധിക്കും, അതൊന്നും ശരിയല്ല. എന്നാ സ്വാത്മന ക്രിയാവിരോധം, അതങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. താൻ തന്നെ തന്നെ പ്രാപിക്കുകയോ, രാമൻ രാമനെ തന്നെ പ്രാപിക്കുക, ഗ്രാമം ഗ്രാമത്തെ തന്നെ പ്രാപിക്കുക, ഇതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല. തനിക്കൊരിക്കലും ധ്യാനിച്ച്, ധ്യാനം എന്ന് പറയുന്ന മാനസിക ക്രിയയിലൂടെ ആത്മാവിൽ ചെന്നു ചേരാനൊന്നും കഴിയത്തില്ല. താനും ആത്മാവും തമ്മിൽ ദൂരമില്ല, അതുകൊണ്ട് അതിന് കഴിയാത്ത. രണ്ടും രണ്ടിടത്താണെങ്കിൽ രാമനും ഗ്രാമവും പോലെയാണെങ്കിൽ ശരി, അവിടെ പതുക്കം നടന്നില്ല. ഇവിടെ താനും ആത്മാവും തമ്മിൽ ദൂരമില്ല, ധ്യാനിക്കുന്നവനും ആത്മാവും തമ്മിൽ അകലമില്ല, രണ്ടും ഒന്ന് തന്നെ. സ്വാത്മന ക്രിയാവിരോധ, നമ്മൾ ധ്യാനിക്കുന്നതോ അതസംബന്ധം തന്നെ പറയുന്നത്. ധ്യാനിക്കുന്നത് പലതിനെയും ധ്യാനിക്കാം, വിഷയങ്ങൾ ധ്യാനിക്കാം, ഈശ്വരനെ ധ്യാനിക്കാം, പലതിനെയും ധ്യാനിക്കാം, അതൊന്നും തെറ്റല്ല. പക്ഷെ ധ്യാനത്തിലൂടെ സ്വസ്വരൂപത്തെ പ്രാപിക്കാൻ സാധ്യമല്ല. നിത്യപ്രാപ്തമായിരിക്കുന്നു എന്നാൽ എങ്ങനെ പ്രാപിക്കും? ഏതെങ്കിലും ഒരു ക്രിയയിലൂടെ. നിത്യപ്രാപ്ത സ്വരൂപമാണത്, അതാണ് കണ്ട ഇത് മരിച്ചുപോയ അല്ല വിസ്മൃത കണ്ട ചാമരീക ന്യായം. കഴുത്തി കിടന്ന മാല വിസ്മരിച്ചു, വീണ്ടും അത് കണ്ടെത്തുന്നു. അതുപോലെ അതുപോലെ സംഭവിക്കുന്നുള്ളൂ. അവിടെ വിസ്മരിച്ചു എന്നത് ഞാൻ അറിയുന്നില്ല, അതാണ് അറിയാതിരുന്നത് തന്നെ കണ്ടെത്തുന്നു, അറിഞ്ഞു കണ്ടെത്തുന്നു, അറിയുന്നു അത് തന്നെ കണ്ടെത്തും. അതിവിടെയും സ്വസ്വരൂപത്തെ അറിയാതിരിക്കുന്നു, വിസ്മരിക്കാന്ന് വെച്ചാൽ അറിയാതിരിക്കുന്നു, പിന്നെ അത് കണ്ടെത്തുന്നു. അതിന് പറയും അദ്വൈത നിത്യപ്രാപ്തമാണ്. കഴുത്തിൽ കിടന്ന മാല മറന്നുപോയെങ്കിൽ നിത്യപ്രാപ്തമാണ്, അത് അവിടെ ഉണ്ട്. പക്ഷെ നിത്യപ്രാപ്തമായിട്ട് തന്നെ പ്രാപിക്കേണ്ടിയിരുന്നു. നിത്യമുക്തമായിരുന്നിട്ടും മോചിക്കേണ്ടിയിരുന്നു. അതാണ് അത്രയാകും ഇവിടെ മറിച്ച് മാനസികമായ ഏതെങ്കിലും ഒരു അഭ്യാസം, ധ്യാനം പോലുള്ള അഭ്യാസങ്ങളിലൂടെ ജീവനെ അവിടെ കൊണ്ടുചെന്ന് എത്തിക്കുക എന്നൊക്കെ പറയുന്നത് പരമാർത്ഥമല്ല. അങ്ങനെയൊക്കെ പറയാം, ജീവൻ സഞ്ചരിച്ചു പോയെന്നു, ശരീരം വിട്ട് സഞ്ചരിച്ചു പോയെന്നു, ഉപാസനകളിലൂടെ പരലോകത്തെത്തിയെന്നു എല്ലാം പറയാം. പക്ഷെ പരമാർത്ഥം അതല്ല. ക്രിയാവിരോധ ആനന്ദമയസി ആത്മസംക്രമണം പദ്ധതി, അതുപോലെ ആനന്ദമയനും ആത്മസംക്രമണമില്ല. ആനന്ദമയൻ തന്നെ പ്രാപിക്കുന്നു എന്ന് പറയാനും വയ്യ. ആനന്ദത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നതന്നെ അസംബന്ധം. ആത്മാവ് പരമാനന്ദമാണെന്ന് പറയും, പക്ഷെ അത് പ്രാപിക്കാൻ കഴിയത്തില്ല. വിഷയ സംബന്ധത്തിൽ നിന്നുണ്ടാകുന്ന ആനന്ദങ്ങളെല്ലാം പ്രാപിക്കാം. ആത്മജ്ഞൻ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നതോ ഈ പറയുന്ന അജ്ഞാന സംശയ വിപര്യങ്ങളെല്ലാം അവസാനിച്ചു എന്നതിന് അർത്ഥമാണ്. അല്ലാതെ വിഷയരൂപത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദത്തെക്കാളും വലിയൊരു ആനന്ദത്തെ വിഷയരൂപത്തിൽ അനുഭവിക്കുന്നു എന്നർത്ഥമില്ല. അപ്പോ നമ്മൾ അനുഭവിക്കുന്നതിനും വലിയ ആനന്ദമില്ലേ ഉണ്ട്. അതാണ് മുമ്പ് ചർച്ച ചെയ്യുന്നത്. പരമാനന്ദത്തെക്കുറിച്ച് പറയുമ്പോൾ തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദേവഗന്ധർവന്മാരുടെ എല്ലാം ആനന്ദത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതുപോലെയുള്ള ആനന്ദവും മറ്റും ധ്യാനിച്ചാൽ കിട്ടും, അത് ശരിയാണ്. ധ്യാനം അതിനുവേണ്ടിയുള്ളതാണ്. അതാകാം ശ്രുതിയിൽ ധ്യാനത്തെ പറയുന്നതിന് വേണ്ടിയിട്ടല്ല, പക്ഷെ നമ്മൾ ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ശ്രുതിയിൽ ധ്യാനത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി. ആ ജ്ഞാനം എന്തിനു വേണ്ടി? പരമാനന്ദ സ്വരൂപത്തിൽ സ്ഥിതനാകാൻ വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആനന്ദത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ടുണ്ട്. വിഷയ സംബന്ധം കൊണ്ടുവരുന്ന ആ ഞാൻ ആനന്ദത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ധ്യാനിച്ചാൽ ആനന്ദത്തെ അനുഭവിക്കാം. ആനന്ദം അനുഭവത്തിന് വിഷയമായിരിക്കുന്നതുകൊണ്ട് ആനന്ദത്തിന്റെ ഉറവിടം അന്തഃകരണമാണ്, ആത്മാവല്ല. നല്ല ഏകാഗ്രത ഉള്ളവർക്ക് ആനന്ദം കൂടുതലായി അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രധാന ആനന്ദമയസ്യ ആത്മസംക്രമണം ഉപദ്ധ്യതി, ആനന്ദമയൻ ആത്മസംക്രമണം സംഭവിക്കുന്നില്ല, ഒരിടത്തും സംഭവിക്കുന്നില്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്? ജീവന് വിജ്ഞാനം ഉണ്ടാവും, അജ്ഞാന സംശയങ്ങളെല്ലാം അതുകൊണ്ട് ദൂരീകരിക്കുന്നു, അത്രമാത്രം. തസ്മാ പ്രാപ്തി സംക്രമണം, അതുകൊണ്ട് സംക്രമണം പ്രാപ്തിയല്ല, ഒന്നും മറ്റൊന്നിനും പ്രാപിക്കുന്നതല്ല. മാപി അന്നമയാദി നാം അന്യതമ കർത്തൃകം, അന്നമയാദികൾ ഏതെങ്കിലും ചെയ്യുന്നതൊന്നുമല്ല പ്രാപ്തി. അന്നമയാദികൾ ഏതെങ്കിലും ഒന്ന് പരമാത്മാവിനെ പ്രാപിക്കുന്നതുമല്ല. പരിശേഷ അന്നമയാദി ആനന്ദമയ ആത്മവ്യതിരിക്ത കർത്തൃകം ജ്ഞാനമാത്രം സംക്രമണം ഉപദ്ധ്യതി. ഇവിടെ എന്ത് തീരുമാനിച്ചു? പരിശേഷ അന്നമയ ആനന്ദമയാന്ത ആത്മവ്യതിരിക്ത കർത്തൃകം ജ്ഞാനമാത്രം സംക്രമണം ഉപദ്ധ്യതി. അന്നമയാദി ആനന്ദമയാന്ത വ്യതിരിക്ത കർത്തൃകം ജ്ഞാനമാത്രം, കേവലം ജ്ഞാനം. അത് അന്നമയന്റെയോ ജ്ഞാനമയന്റെയോ ആനന്ദമയന്റെയോ ജ്ഞാനമല്ല, ജീവന്റെ ജ്ഞാനം. ജീവനെ എല്ലാ രൂപത്തിലും ഇരിക്കുകയാണ്, അന്നമയനായും പ്രാണമയനായും ആനന്ദമയനായും. ആ ജീവന്റെ ജ്ഞാനം വിവേകം, അതാണ് ഇവിടുത്തെ സംക്രമണം. അല്ലാതെ ഓടി ചാടിപ്പോക്കല്ല. ജ്ഞാനം മാത്രത്തേച്ച ആനന്ദമയ അന്തസ്ഥസൈവ സർവാന്തരസ്യ ആകാശാദ്യ അന്നമയാന്തം കാര്യം ദൃഷ്ടോ അനുപ്രവിഷ്ടസ്യ ഹൃദയ ഗുഹ അഭിസംബന്ധ അന്നമയാകുഷു അനാത്മസു ആത്മവിഭ്രമഹ.